Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 29-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വായനയെ ആധാരമാക്കി പുതിയ നിയമ പണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറ MCBS പങ്കുവയ്ക്കുന്ന ചിന്തകളാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1-8 വാക്യങ്ങൾ.
നമ്മൾ എപ്പോഴാണ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും പ്രാർത്ഥിക്കാം. എന്നാൽ മനുഷ്യജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്നൊരു ലോജിക്കുണ്ട്. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് പരിശ്രമിക്കുന്നു, ചിലതൊക്കെ നടക്കുന്നു, പലതും പറ്റാതെ പോകുന്നു. എൻ്റെ കഴിവുകൊണ്ട് സാധിക്കാതെ കാര്യങ്ങൾ വരുമ്പോൾ സാധാരണ എന്ത് ചെയ്യും? എൻ്റെ കൂടെയുള്ളവരുടെ സഹായം, ആവശ്യപ്പെടാവുന്നവരുടെ സഹായം കൂടി ആവശ്യപ്പെടും. അതുകൊണ്ടും തികയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? ഞാനും എൻ്റെ കൂടെയുള്ളവരും പരിശ്രമിച്ചിട്ടും മുഴുവൻ ശരിയാകാതെ വരുമ്പോൾ ആ സാധാരണഗതിയിൽ നമ്മൾ തമ്പുരാനിലേക്ക് തിരിയുന്ന ഒരു മുഹൂർത്തം. തമ്പുരാനെ സഹായിക്കണേ. ഒന്നോർത്ത് നോക്കിക്കേ, നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും കിട്ടാറില്ല. ഇതാ ജീവിതാനുഭവം എൻ്റെയും നിങ്ങളുടെയും. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്? പലതും കിട്ടിയിട്ടില്ല. ഇങ്ങനെ കിട്ടാതെ വരുമ്പോൾ വീണ്ടും നമ്മൾ ചോദിക്കും, മൂന്നാമത് വീണ്ടും ചോദിക്കും. പക്ഷെ തുടർച്ചയായിട്ട് കിട്ടാതെ വരുമ്പോഴോ? ഈ ഒരു സന്ദർഭമാണ് ദേഹീശോ ഇന്നത്തെ വചനത്തിൽ നമ്മളോട് പറയുന്നത്. ഭഗ്നാശരാകാതെ, നിരാശരാകാതെ, മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കാൻ ആയിട്ടാണ് ഈശോ ഇന്നത്തെ ഉപമ പറയുന്നത്. നിരാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഉപമ പറഞ്ഞു. അതായത്, നിരാശരാകാതെ മനസ്സു മടുക്കാതെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ എന്നോട് പറയുന്നു. തമ്പുരാനോടൊന്ന് ചോദിച്ചു, കിട്ടിയില്ല. പിന്നെയും ചോദിച്ചു, കിട്ടിയില്ല. പിന്നെയും ചോദിച്ചു, കിട്ടിയില്ല. അങ്ങനെ തുടർച്ചയായിട്ട് കിട്ടാതെ വരുമ്പോൾ മനസ്സുമെടുക്കാതെ വീണ്ടും അവൻ്റെ അടുത്ത്, തമ്പുരാൻ്റെ അടുത്ത് പോകണം, ചോദിക്കണം, അവനിൽ ആശ്രയിക്കണം. ഫ്രാൻസിസ് പാപ്പ 2 മുമ്പ് ബ്രസീലിൽ പോയപ്പോൾ സംഭവിച്ച പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പരസീത, അവിടെ ആ യുവജന സമ്മേളനത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്, അവിടെ ഒരുമിച്ച് കൂടിയ 10-30 യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ പറഞ്ഞു, ഇവിടെ 3 മുമ്പിൽ 4 മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അവർ വലയിറക്കി മീൻ പിടിക്കാനായിട്ട്, പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തതിൻ്റെ നിരാശയിൽ തിരികെ അവർ കടൽ തീരത്തേക്ക് പോരുമ്പോൾ അവസാനമായിട്ട് ഒന്നുകൂടെ വലയിറക്കാമെന്ന് വിചാരിച്ചു വലയിറക്കി. ഇത്തവണയും നോക്കിയപ്പം മീനൊന്നുമില്ല. പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു തടിക്കഷണം മാതാവിൻ്റെ രൂപമാണ്, പക്ഷെ തലയില്ല. തലയില്ലെങ്കിൽ മാതാവിൻ്റെ രൂപമാണെങ്കിലും ഭംഗിയില്ലല്ലോ. വീണ്ടും അവർ വലയിറക്കി, ഇത്തവണ തലയും കിട്ടി. അങ്ങനെ 2 അവരുടെ വലയിലുടക്കിയ മാതാവിൻ്റെ ഉടലും തലയും ഒരുമിച്ച് ചേർത്ത് വെച്ച് ആ മുക്കുവരിൽ ഒരുവൻ്റെ വീട്ടിൽ വെച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് പിന്നീട് പ്രശസ്തമായി തീർന്ന അപ്പരസീതായിലെ കറുത്ത മാതാവ് ബ്ലാക്ക് മഡോണ. ഇന്നും അതാണ് അവിടുത്തെ രൂപം. ഇത് പറഞ്ഞിട്ട് പാപ്പ പറഞ്ഞു, ദേ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചത് മീൻ പിടിക്കാനാ, ഒന്നും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല എന്ന നിരാശയിൽ അവർ തിരിച്ചു പോരുമ്പോഴാണ് തമ്പുരാൻ അവർക്ക് വേണ്ടി അവർ പ്രതീക്ഷിച്ചതിലും വലിയ സമ്മാനം, അവർ പ്രതീക്ഷിച്ചത് മീനാ, പ്രതീക്ഷിച്ചതിലും വലിയ സമ്മാനം മാതാവിനെ ഒരുക്കി കാത്തിരുന്നത്. എന്നിട്ട് പാപ്പ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ജീവിതത്തിൻ്റെ ചെറുപ്പത്തിലാണ്. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അധ്വാനിക്കും, പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിച്ച് കിട്ടാതെ വരുമ്പോൾ മറക്കാതിരിക്കുക, നിങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോൾ തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ സമ്മാനം ഒരുക്കി കാത്തിരിക്കുന്നു. ഈശോ ഈ ഒരു ആശയം, ഈ ഒരു അനുഭവം മനുഷ്യജീവിതത്തിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കഥയുണ്ട്. ഏറ്റവും ദുഷ്ടനായ ഒരു ന്യായാധിപനെ ചിത്രീകരിക്കുക, മനുഷ്യരെ, ദൈവത്തെ ഭയപ്പെടാതെയും മനുഷ്യരെ മാനിക്കാതെ ഇരിക്കുന്ന ഒരുത്തൻ, അത്രയും ദുഷ്ടനായ ന്യായാധിപൻ. അങ്ങനെ ഒരുത്തനൊന്നും ഈ ഭൂമി കാണില്ല. അങ്ങനെ ഒരുത്തനെ ചിത്രീകരിച്ചിട്ട് പറഞ്ഞു, ഇവൻ്റെ അടുത്ത് എന്നൊരു വിധവ, നീതി നടത്തി തരണേ, നീതി നടത്തി തരണേ, നീതി നടത്തി തരണേ എന്ന് തുടർച്ചയായിട്ട് അപേക്ഷിച്ചിട്ട് അയാൾ കൊടുത്തില്ല. കാരണം എന്താ? ദൈവത്തെ ഭയമില്ല, മനുഷ്യനോട് ബഹുമാനമില്ല, അനീതി നിറഞ്ഞ ന്യായാധിപൻ. പക്ഷേ ഇവളുടെ ശല്യം സഹിക്ക വയ്യാതെ അവസാനം നടത്തിക്കൊടുക്കുക. എന്നിട്ട് ഈശോ പറയുന്നത്, ഇങ്ങനെയാണ് ദേ ആ നീതിയില്ലാത്ത ന്യായാധിപൻ ചെയ്തത് എങ്കിൽ തമ്പുരാൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കള് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നീതി നടത്തിക്കൊടുക്കില്ല. ഇതാ കോൺട്രാസ്റ്റ്. നീ ഏറ്റവും ക്രൂരനും അനീതി നിറഞ്ഞതുമായ ന്യായാധിപനെ ചിത്രീകരിച്ചിട്ട് അയാള് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും നന്മയുടെ ഉറവിടമായ നിങ്ങളുടെ പിതാവ് അപ്പൻ ദൈവം എത്രയധികമായിട്ട് മക്കൾക്ക്. ഞാൻ രണ്ടാഴ്ച മുമ്പ് എൻ്റെ ഒരു കൂടെ പഠിച്ച കൂട്ടുകാരൻ അച്ഛൻ്റെ അടുത്ത് മഹാരാഷ്ട്രയിൽ പോയി. അയാള് ഫാദർ തോമസ് തടത്തിൽ MCBS-കാരനാണ്. അദ്ദേഹം അവിടെ 10-25 വർഷമായിട്ട് ബുദ്ധിമാന്ദ്യം മെൻ്റലി ചലഞ്ചഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം, ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാപനം, അവർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം. ഞാൻ അവിടെ പോയി 2-3-4 ദിവസം കൂടെ താമസിച്ചപ്പോൾ ശ്രദ്ധിച്ച കാര്യമാണ്, ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങൾ, അവരെ സംബന്ധിച്ച് ഈ അച്ഛൻ അവർക്ക് അപ്പനാണ് അമ്മയാണ്. കാരണം അപ്പനും അമ്മയും ഉപേക്ഷിച്ചവരോ ഇല്ലാത്തവരോ അവരെല്ലാവരും തന്നെ. ഞാൻ നോക്കി, എപ്പോഴും ഈ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് വരും. അച്ഛനതിന് മറുപടി പറയും, പോവും, പിന്നെയും വരും. അതേ ആ കുഞ്ഞ് തന്നെ കാര്യം ചെയ്തു, പിന്നെയും പോവും, പിന്നെയും വരും, ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു. ഫ്രാൻസിസ് പാപ്പ ഈയിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഓരോ ചോദ്യങ്ങളുമായിട്ട് വരുന്നു. അതിന് ശാസ്ത്രീയമായ ഉത്തരം കൃത്യമായിട്ട് കൊടുക്കുക, അത് കിട്ടുക എന്നുള്ള ഉദ്ദേശം വെച്ചല്ല കുഞ്ഞുങ്ങൾ വരുന്നത്. പിന്നെന്താ, അവന് അപ്പൻ്റെ അമ്മയുടെ അറ്റൻഷൻ ഒന്ന് കിട്ടണം, ശ്രദ്ധ കിട്ടണം, സ്നേഹം കിട്ടണം. ഒരു ചോദ്യമായിട്ട് വരുന്നു, അപ്പനൊരു ഉത്തരം പറയുന്നു, പോകുന്നു, പിന്നെയും വരുന്നു. എന്തിനാ? അപ്പൻ്റെ സ്നേഹവും ശ്രദ്ധയും കിട്ടാൻ, അമ്മയുടെ സ്നേഹവും ശ്രദ്ധയും കിട്ടാനായിട്ട്. ശരിക്കു പറഞ്ഞാൽ ഈശോ ഇന്ന് സുവിശേഷത്തിൽ പറയുന്ന എന്ത്? മനസ്സുമടുക്കാതെ തുടർച്ചയായിട്ട് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൻ്റെ മർമ്മം ഇതല്ലേ? ദൈവം എൻ്റെ അപ്പനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എൻ്റെ അപ്പൻ അറിയുന്നു, എൻ്റെ അമ്മ അറിയുന്നു, വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും. എന്നിട്ടും ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ. എന്തിനാ? അതിലൂടെ എനിക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. തുടർച്ചയായിട്ട് ആവർത്തിച്ചാവർത്തിച്ച് കുഞ്ഞുങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഓരോ കാര്യം പറഞ്ഞുകൊണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടും ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യമായിരിക്കുന്നത്, അവർക്ക് ലഭിക്കുന്നത്, അവർക്ക് കിട്ടുന്നതും കിട്ടേണ്ടതും എന്താ? അമ്മയുടെ സ്നേഹം, അമ്മയുടെ ശ്രദ്ധ, അമ്മയുടെ ഒരു തലോടൽ, അപ്പൻ്റെ ഒരു ആലിംഗനം, ഇതാണ് കിട്ടേണ്ടതും കിട്ടുന്നതും. അതിലൂടെയാ ആ കുഞ്ഞു വളരുന്നത്. ഇത് ഈശോ പറയുന്ന ഇന്നത്തെ ഈ വചനത്തിലേക്ക് ഒന്ന് കയറ്റി വെച്ച് നോക്കിക്കേ. മനസ്സ് മടുക്കാതെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണം. തുടർച്ചയായിട്ട് തമ്പുരാൻ്റെ അടുത്തേക്ക് മനസ്സ് മടുക്കാതെ നമ്മൾ ചൊല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ എൻ്റെ അപ്പനായ ദൈവത്തിനറിയാം, തമ്പുരാനറിയാം. കാരണം എന്നെക്കാളും കൂടുതലായിട്ട് വിശദമായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും അറിയുന്നവനവൻ അറിയാം. അങ്ങനെ അറിയാമെങ്കിൽ പോലും നമ്മൾ ചെല്ലണം. ചോദിക്കുന്നു, നമ്മൾ ചോദിക്കുന്നത് കിട്ടുന്നില്ല എങ്കിൽ പിന്നെയും ചെല്ലണം. ചോദിക്കുന്നു, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയനുസരിച്ച് ചോദിക്കുന്നു, കിട്ടുന്നില്ല എങ്കിൽ പിന്നെയും ചെല്ലണം, കിട്ടിയാലും പിന്നെയും ചെല്ലണം. അങ്ങനെ നിരന്തരം ചെല്ലുന്ന അവസ്ഥ. അതിലൂടെ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ സമ്പത്ത് കിട്ടിയില്ലെന്നിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടിയില്ലെന്നിരിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ പ്രശ്നം മാറിയില്ലെന്നിരിക്കാം, നമ്മുടെ സങ്കടം മാറിയില്ലെന്നിരിക്കാം. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? തുടർച്ചയായിട്ട് എൻ്റെ അപ്പൻ തമ്പുരാനുമായി ഞാനൊരു ബന്ധത്തിലാകുന്നു. പോരാ, അവൻ്റെ ശ്രദ്ധ എനിക്ക് കിട്ടുന്നു എന്ന അനുഭവം, അവൻ്റെ കരുതൽ ഞാൻ അനുഭവിക്കുന്നു എന്ന ഹൃദയത്തിൻ്റെ അനുഭവം, അവൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നു എന്ന അനുഭവം, പോരാ, അവൻ്റെ പരിപാലനയുടെ കരവലയത്തിനുള്ളിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന മനസ്സിൻ്റെ അനുഭവം. തുടർച്ചയായിട്ട് മനസ്സ് മടുക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ, ആവർത്തിച്ചാവർത്തിച്ച് തമ്പുരാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്, എൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ, എൻ്റെ പിതാവായ, എൻ്റെ അപ്പനായ തമ്പുരാൻ്റെ ശ്രദ്ധയും കരുതലും സ്നേഹവും കൂടുതൽ കൂടുതൽ കടന്നു വരുന്നത് ഞാൻ അനുഭവിക്കുന്നു. അതിലൂടെ എൻ്റെ ജീവിതം കൂടുതൽ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയുന്നു. ഇതാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്, മനസ്സുമെടുക്കാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് മനസ്സുമടുക്കാതെ, നിരാശനാകാതെ, നിരാശയാകാതെ നിരന്തരം പ്രാർത്ഥിക്കാനാ, നിരന്തരം നിൻ്റെ അടുത്തേക്ക് വരാനാ. ഈശോയെ, അത് തിരിച്ചറിയാൻ, അതിൻ്റെ ഗുണം തിരിച്ചറിയാനുള്ള കൃപ തരണമേ. ഞാൻ കാണുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പലപ്പോഴും എല്ലാം കാണുന്ന നിൻ്റെ കൺമുമ്പിൽ അത്ര പ്രധാനപ്പെട്ടതായിരിക്കില്ല. അതുകൊണ്ട് നിനക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഏതാ ഒന്നാമത്തത് രണ്ടാമത്തതെന്ന്, അത് നീ അനുവദിച്ചു തരുന്നു. പക്ഷേ എന്നാലും എൻ്റെ ഈശോയെ, എപ്പോഴും നിൻ്റെ അടുത്തേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ട് വരാൻ, അത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിൽ വീണ്ടും വരാൻ, പിന്നെയും വരാൻ, അങ്ങനെ നിരന്തരം തുടർച്ചയായിട്ട് നിൻ്റെ അടുത്തേക്ക് മനസ്സുകൊണ്ട് വരാൻ, നിൻ്റെ അടുത്ത് മനസ്സുകൊണ്ടായിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ആ ശീലം ഈശോയെ എന്നിൽ വളർത്തണമേ. അതിലൂടെ എന്നിലേക്ക് കടന്നു വരുന്ന നിൻ്റെ സംരക്ഷ, നിൻ്റെ ഒരു കരുതൽ, നിൻ്റെ സ്നേഹം, നിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവിക്കാൻ, എന്നിൽ വന്ന് നിറയുന്നത് അനുഭവിക്കാൻ, ഞാൻ നിൻ്റെ കരവലയത്തിനുള്ളിലാണ് എന്നുള്ള അനുഭവത്തിൽ ജീവിക്കാനുള്ള കൃപയും ദൈവാനുഗ്രഹവും ഈശോയെ എനിക്ക് തരണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് ടീനോ ട്രീസയാണ്. രചന പി ഡി ജോൺ. സംഗീതം സാംസൺ കോട്ടൂർ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് MCBS സഭാംഗമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറ പങ്കുവച്ച ആണ്ടുവട്ടം 29-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.